الله من الشيطان الرجيم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിനു ശേഷം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. മഹത്തായ ഒരു പുണ്യകർമ്മം നിർവഹിച്ച് ഹാജിമാർ നാട്ടിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യസ്ഥലങ്ങളിലൂടെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി ഒരുമ്മ പ്രസവിച്ച പിഞ്ചു പൈതലിനെ പോലെ പരിശുദ്ധനായി മാറണം, പാപരഹിതനായി മാറണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഹജ്ജിനു വന്ന ആളുകൾ ഈ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ തിരിച്ചു പോകാൻ കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില നസീഹത്തുകൾ അവർക്ക് നൽകുക, അവർക്കും മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒന്നാമതായി, ഹജ്ജിന് വന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരോടും മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുള്ളവരോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഒരാത്മപരിശോധനയ്ക്ക് നാം തയ്യാറാകണം എന്നതാണ്. അതായത്, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ്, അതാണല്ലോ ഹാജിയുടെ ലക്ഷ്യം. അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ഹജ്ജ്, അതാണ് മഖ്ബൂൽ. പുണ്യം നിറഞ്ഞ ഹജ്ജ്, അതാണ് മബ്റൂർ. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് അങ്ങനെയുള്ളൊരു ഹജ്ജ് എനിക്ക് ചെയ്യാൻ സാധിച്ചുവോ എന്ന ഒരു പരിശോധനയാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. എന്താണ് പുണ്യകരമായ ഹജ്ജ്? നമ്മൾ നേരത്തെ ഹജ്ജിന്റെ ക്ലാസ്സിൽ അത് വായിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മഷൽ അബ്ബാദുൽ ബദറിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിലുള്ള ഒരു ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലുള്ള ഒരു ഹജ്ജ്, അത് എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഹജ്ജിന് ഹജ്ജ് കൊണ്ട് പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞാത്ത് മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, അയാൾ സ്ത്രീ സല്ലാപങ്ങളിൽ ഏർപ്പെട്ടില്ല, അതുപോലെ തന്നെ അധർമ്മങ്ങളൊന്നും പ്രവർത്തിച്ചില്ല, അങ്ങനെയുള്ള ഒരു ഹജ്ജാണോ ഞാൻ ചെയ്തത്? അതുപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട്. മഹ്ദൂറാത്തുൽ ഇഹ്റാം നമ്മൾ എണ്ണിപ്പടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹറം പ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം താൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചാരിതാർത്ഥ്യം, ഒരു കർമ്മം അതിന്റെ ശരിയായ രൂപത്തിൽ ചെയ്തു തീർത്തു വന്ന ഒരു ചാരിതാർത്ഥ്യം മനസ്സിലുണ്ടോ എന്നതാണ് ഈ സന്ദർഭത്തിൽ സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഏതൊരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് ഷർത്തുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒന്ന്, ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുക, വേറൊരു ഭൗതികമായ ഒരു ഉദ്ദേശം ഇല്ലാതിരിക്കുക. രണ്ടാമത്തത് ഇത്തിബാ, ഇത്തിബാ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുള്ളാഹിയെ പിൻപറ്റുക. അപ്പൊ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലുള്ളൊരു ഹജ്ജ് തനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ ഓരോ ഹാജിയും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഒരു വലിയ പുണ്യകർമ്മം ചെയ്തു തീർത്താൽ, ഓ ഞാനെല്ലാം വേണ്ടതുപോലെ ചെയ്തു, ഒക്കെ റെഡിയായിട്ടുണ്ട് എന്ന ഒരു അഭിമാന ബോധമാണോ നമുക്ക് വേണ്ടത്? അതല്ല, എന്തെങ്കിലും കുറവുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ വല്ല കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ച് എന്റെ ഹജ്ജ് അള്ളാഹുവേ എന്നെ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണോ വേണ്ടത്? തീർച്ചയായും നമ്മളെല്ലാവരും പറയും അതാണ് വേണ്ടത് അല്ലേ. ഞാനെല്ലാം നല്ല വ്യക്ത ചെയ്തു തീർത്തിട്ടുണ്ടെന്ന അതിരു കവിഞ്ഞൊരാത്മവിശ്വാസമല്ല വേണ്ടത്. അതിന് നമുക്ക് മാതൃക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മക്കയിൽ കഅബാ മന്ദിരം പടുത്തുയർത്തി താനും തന്റെ മകനും ആ കഅബയുടെ തിരുമുറ്റത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ആ മഹത്തായ ഭവനത്തിന്റെ അസ്ഥിവാരങ്ങൾ പടുത്തുയർത്തുമ്പോൾ ബാപ്പയും മകനും നിന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിച്ചാലും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. നമ്മൾ ആലോചിച്ചു നോക്കുക, ആരാ ഇത് പ്രാർത്ഥിക്കുന്നത്? ഖലീലുള്ള, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവൻ എന്ന് അള്ളാഹു വിളിച്ചിട്ടുള്ള, നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള മില്ലത്തിന്റെ ഉടമ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഏതൊരു കർമ്മവും ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവർ നബിമാരാണ്. അവരാണല്ലോ നമുക്കൊക്കെ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അങ്ങനെയുള്ള നബിമാരാണ് തങ്ങൾ ചെയ്തു തീർത്ത ഒരു സൽക്കർമ്മം അത് സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് വിനയത്തോടെ കെഞ്ചി പ്രാർത്ഥിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ഏതു കർമ്മങ്ങൾ എത്ര നന്നായി ചെയ്താലും നമ്മുടെ നിയ്യത്തിൽ വല്ല കളങ്കവും വന്നുപോയിട്ടുണ്ടോ, ഈ കർമ്മം അള്ളാഹുവിങ്കൽ കബൂലാകാതെ പോകാൻ പറ്റുന്ന വല്ലതും അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. സഹാബത്തുൽ കിറാം റിളുവാനുള്ളാഹി അലൈഹി അജ്മഈൻ, അവർക്ക് ആ ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. എന്ത് കർമ്മം ചെയ്താലും അതിരു കടന്നൊരു ആത്മവിശ്വാസം അതല്ല നമുക്ക് വേണ്ടത്, സ്വീകരിക്കണേ എന്ന വിനയം നിറഞ്ഞ പ്രാർത്ഥനയാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് രണ്ടാമതായി പറയാനുള്ള കാര്യം. ഇവിടെ നമ്മൾ സൂറത്തുൽ മുഅ്മിനൂനിൽ 57 മുതൽ 61 വരെയുള്ള ആയത്തുകൾ ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. നന്മയിൽ മുൻകടക്കുന്ന വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വാക്കുകൾ, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീനഹും ബിആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള പേടിയാൽ കിടിലം കൊള്ളുന്നവരാണവർ. വല്ലദീന ഹുംബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അവരുടെ രക്ഷിതാവിന്റെ ആയത്തുകളിൽ വിശ്വാസം ഉള്ളവരാണവർ, വിശ്വസിക്കുന്നവരാണവർ. മാത്രമല്ല തങ്ങളുടെ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരാണവർ. മാത്രമല്ല അവരെന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയം പേടിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. ഞങ്ങൾ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന പേടിയോടുകൂടി കൊടുക്കുന്നവരാണ്. അതിന് തഫ്സീറിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് അവർ കൊടുക്കുന്ന ദാനങ്ങളൊക്കെ കൊടുക്കും, ഇത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയോടുകൂടി. അവരാണ് നന്മയിൽ മത്സരിക്കുന്നവർ, അവരാണ് നന്മയിൽ ആദ്യത്തിൽ എത്തിച്ചേർന്ന് മുൻകടക്കുന്നവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ ആയത്തിന്റെ തഫ്സീർ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില, ഹൃദയം പേടിച്ചുകൊണ്ടാണ് അവർ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ ഒരു കൂട്ടരെ പറ്റി ആയത്തിൽ. അഹുമുല്ലദീന യസ്രിഖൂന വയസ്നൂൻ വയശ്റബൂന അൽഖംറ, അവർ മോഷണം നടത്തുന്നവരും വ്യഭിചാരം നടത്തുന്നവരും മദ്യപിക്കുന്നവരുമൊക്കെയാണോ, അവരാണോ ഹൃദയം പേടിച്ചുകൊണ്ട് ദാനം കൊടുക്കുമെന്ന് പറഞ്ഞത്? കാല, അവിടുന്ന് പറഞ്ഞു, ലാ യബ്നത്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ് ആയിഷ ബിവി, സിദ്ദീഖിന്റെ മകളെ അല്ലേ അല്ല. വലാകിന്നഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അവർ നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും സദഖ ചെയ്യുന്നവരുമാണ്, അതോടൊപ്പം തങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയമുള്ളവരുമാണ്. അവരെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇബാദത്തുകൾ എടുക്കുന്ന ആളുകൾ തന്നെ, നമ്മൾ ഏതൊരു ഇബാദത്ത്, നിസ്കാരായാലും നോമ്പായാലും ഏതായാലും അത് ചെയ്തു കഴിഞ്ഞാൽ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുകയും ഇനി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം ആ കുറവുകളെല്ലാം പരിഹരിച്ച് റബ്ബെ നീ ഇത് കബൂലാക്കണേ, നമ്മളെ നീയത്തിൽ വല്ല ദോഷങ്ങളും സംഭവിച്ചിട്ടുണ്ടോ, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ടോ, അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അറിഞ്ഞു അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള ന്യൂനതകളൊക്കെ പൊറുക്കണേ എന്ന ഒരു അപേക്ഷ ഒരു വിശ്വാസിയിൽ നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതും നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരൊക്കെ ഹജ്ജ് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയാണ് അവർക്ക് ഉണ്ടാകേണ്ടത് അല്ലേ. ഞാനിവിടെ വന്നിട്ട് എന്താ ഓ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ ഒരുപാട് കണ്ടു, ഒരു വലിയ ആൾക്കൂട്ടത്തെ കണ്ടു, വിവിധ വർണ്ണങ്ങളിലുള്ള ആളുകൾ അല്ലേ, കുറെ വലിയ ആളുകൾ, കുറെ ചെറിയ ആളുകൾ, കുറെ കറുത്ത ആള്, കുറെ വെളുത്ത ആള്, പലതരത്തിലുള്ള ആളുകൾ മഹശറമുറ്റം പോലെ നിറഞ്ഞ ആൾക്കൂട്ടത്തെ കണ്ട്, അറഫയിൽ കണ്ടു, മിനയിൽ കണ്ടു, ഇതൊക്കെ കണ്ട് ഒരു ടൂറ് കഴിഞ്ഞു പോകുന്ന ഒരു മനസ്ഥിതിയിലാണോ തിരിച്ചു പോകുന്നത്? അതല്ല മഹത്തായ ഒരു കർമ്മം നിർവഹിച്ച് പാപഭാരം ഇറക്കി വെച്ച് ജീവിതം ശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന്റെ ഏട് തുറക്കാനുള്ള ഒരു ഒരുക്കത്തിലാണോ താൻ തിരിച്ചു പോകുന്നത് എന്ന് നമ്മൾ ഓരോ ഹാജിയും ആലോചിക്കുകയും എന്നിട്ട് തന്റെ ഹജ്ജ് കബൂലാക്കാൻ വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. ഇത് ഹാജിമാർക്ക് മാത്രമുള്ളതല്ല, ഏതൊരു സത്യവിശ്വാസിയും എല്ലാ കാലത്തും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ഈ പറഞ്ഞ കാര്യം. നമുക്ക് അതിൽ കടന്ന ആത്മവിശ്വാസമല്ല ഉണ്ടാകേണ്ടത്, സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഓരോ മുഅ്മിനും മനസ്സിലാക്കണം. മൂന്നാമത്തെ വിഷയം ഹാജിമാരോട് നമുക്ക് പറയാനുള്ള ഒരു നസീഹത്ത്, ഹജ്ജ് കഴിഞ്ഞ ഓരോ ഹാജിയും അയാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. പഴയ പോലെ തന്നെ ജീവിച്ചാൽ പോരാ, താനൊരു ഹാജിയാണ് എന്ന ബോധത്തോടെ ജീവിക്കണം. കാരണം അയാൾ എല്ലാ തെറ്റിൽ നിന്നും തൗബ ചെയ്യാനാ വന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾ അങ്ങനെയാണ്, എല്ലാവരെയും കണ്ടിട്ട് പൊരുത്തപ്പെടിക്കും അല്ലേ. ആർക്കെങ്കിലുമൊക്കെ ഹക്കിടപാടുകൾ കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തു തീർക്കും, ആരോടെങ്കിലുമൊക്കെ പണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പോയിട്ട് സുലഹാകും. എന്തിനാണിത്? എന്തിനാണിത്? വലിയ തൗബക്കാ താൻ വരുന്നത്. തൗബയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഷർത്തുകൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞെടുത്തത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും വിരമിക്കുക. അപ്പൊ ഹാജിയുടെ തൗബ അത് സ്വീകാര്യമാകണമെങ്കിൽ ഹജ്ജിന് മുമ്പ് ചെയ്തിരുന്ന തെറ്റുകളിൽ നിന്നെല്ലാം അയാൾ എന്ത് ചെയ്യണം? പൂർണ്ണമായും വിരമിക്കണം. തൽക്കാല ഹജ്ജിന് വന്നപ്പോൾ ഒരു റെസ്റ്റ് കൊടുത്തു ആ തെറ്റുകൾക്കൊക്കെ. ഏയ്, തൽക്കാല ഒരു ഇടവേള, അത് കഴിഞ്ഞ് വീണ്ടും പഴയ തെറ്റിലേക്ക് തന്നെ പോവുകയാണ്. പലിശക്കാരൻ പലിശക്കാരൻ തന്നെ, നുണയൻ നുണയൻ തന്നെ, ചതിയൻ ചതിയൻ തന്നെ, കളവ് പറയുന്നു കളവ് പറയുന്നവൻ തന്നെ, ഏഷണിക്കാരൻ ഏഷണിക്കാരൻ തന്നെ. പിന്നെന്താ ഹജ്ജോണ്ട് കാര്യമുള്ളത്? ലക്ഷങ്ങൾ ചെലവാക്കി വന്നിട്ട് പത്തോ നാൽപ്പതോ ദിവസം പുണ്യഭൂമിയിൽ ചെലവഴിച്ചിട്ട് എന്താ കിട്ടാനുള്ളത്? അപ്പൊ അതല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞുപോയ തെറ്റുകളിൽ നിന്നെല്ലാം, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെല്ലാം പൂർണ്ണമായും വിരമിക്കണം. അത് തൗബയുടെ ഒന്നാമത്തെ ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ചെയ്തു പോയ തെറ്റിനെ പറ്റി ഖേദമുണ്ടായിരിക്കണം. അത് അറഫയിൽ വെച്ചുണ്ടാകേണ്ട കാര്യമാണ്. എപ്പോഴും ഏത് സമയത്തും തൗബ ചെയ്യുമ്പോൾ വേണ്ട കാര്യമാണ്. ഏ, എനിക്കതിനെ പറ്റി ഒന്നൊരു ഖേദമല്ല, എല്ലാവരും ചെയ്യുന്ന മാതിരി ഞാനും ചെയ്തു, അതിനിപ്പോ എന്താ, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല എന്ന രൂപത്തിലല്ല വേണ്ടത്. അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകെട്ട് ശരിയില്ലാത്തത് കൊണ്ട്, എന്റെ പ്രായത്തിന്റെ ദോഷം കൊണ്ട്, അങ്ങനെ പലതുകൊണ്ടും ചാവല്യങ്ങളിൽ അകപ്പെട്ട് ഞാൻ അങ്ങനെ ചെയ്തുപോയി, എനിക്കിന്നതിൽ ഖേദമുണ്ട് റബ്ബേ, ഇനി എന്നെ അതിലേക്ക് തിരിച്ചു വന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ എന്ന് ഖേദം തോന്നണം. മൂന്നാമത്, ഇനി ആ തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ലെന്ന ഉറച്ച പ്രഖ്യാപനം അയാൾ മനസ്സിൽ വെക്കണം, പ്രതിജ്ഞ വേണം. അത് അറഫയിൽ വെച്ച് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ തൗബയിൽ. അപ്പൊ ഇതൊക്കെ ഉദ്ദേശിച്ച് അവിടെ വന്നിട്ടുള്ളത് തൗബ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ പരിശുദ്ധനാകുന്ന പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും കഴുകിക്കളയാണ്. ചില പണ്ഡിതന്മാരും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഹജ്ജ് കൊണ്ട് ചെറുപാപങ്ങൾ മാത്രമേ പൊറുക്കുള്ളൂ, എന്നാൽ മറ്റ് ഇബാദത്തുകളെ പോലെയല്ല, ഹജ്ജ് കൊണ്ട് വൻപാപങ്ങളും പൊറുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരിക്കലും തന്നെ ചെറുതോ വലുതോ ആയ ഒരു പാപങ്ങളും തന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഹാജി പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഇന്നിപ്പോ കാണാൻ സാധിക്കുന്നത് വൻപാപങ്ങളിൽ നിന്ന് ആളുകൾ പൂർണ്ണമായും വിട്ടു നിൽക്കുന്നിട്ടില്ല. അതോടൊപ്പം ചെറുപാപങ്ങളാകട്ടെ എമ്പാടും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? വൻപാപങ്ങളിൽ നിന്നും പാടെ അകന്നു നിൽക്കണം, എന്നാലേ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ഇപ്പൊ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സക്കാത്ത് കൊണ്ടും ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയും, ഇല്ലാതാക്കും എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കുന്നതൊക്കെ ചെറുദോഷങ്ങളാണ് എന്നാണ് ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം കൊണ്ട് നോമ്പുണ്ടൊക്കെ പൊറുക്കണില്ല, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ, ഒരു ജുമ അടുത്ത ജുമ വരെ, ഒരു റമദാൻ അടുത്ത റമദാൻ വരെ, ഒരു ഉംറ അടുത്ത ഉംറ വരെ, അല്ലേ? ഇതൊക്കെ പാപങ്ങൾ പൊറുക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. എന്താ ഇത് ജുത്തുനിബത്തിൽ കബായം, വൻ പാപങ്ങൾ അയാൾ പാടെ ഉപേക്ഷിക്കണം. വൻ പാപങ്ങൾ ഉപേക്ഷിച്ച ആൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇബാദത്തുകൾ കൊണ്ട് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. അത് സൂറത്ത് നിസാഇൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതാണ് ആയത്? നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം നിങ്ങളുടെ പാപങ്ങൾ നാം മൂടിവെച്ച് മാപ്പാക്കുന്നതും നിങ്ങളെ നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പൊ പാപങ്ങൾ പൊറുക്കാനുള്ള കണ്ടീഷൻ, ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള കണ്ടീഷൻ എന്താ? വൻ പാപങ്ങൾ പാടെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഹാജിയുടെ ജീവിതത്തിൽ ഒരിക്കലും വൻപാപം ഉണ്ടാകാൻ പാടില്ല. വൻദോഷങ്ങൾ എന്ന് പറഞ്ഞ് ഏഴെണ്ണം എണ്ണിപ്പടിച്ചത് അത് മാത്രമല്ല, ആ ഏഴേതായാലും വൻപാപാണ്. ശിർക്ക് അല്ലേ, സബ്ഉൽ മുബിഖാത്ത്, ഒന്ന് ശിർക്ക്, രണ്ട് സിഹർ. സിഹർ എന്ന് പറഞ്ഞാൽ എന്താ? മരണം, കൂടോത്രം അല്ലേ, ഇസ്മിന്റെ പണി. അത് തങ്ങളെടുത്ത് പോയി ചെയ്താലും പണയന്റെ അടുത്ത് പോയി ചെയ്താലും ആരത്ത് പോയി ചെയ്താലും അല്ലേ, മന്ത്രവാദികൾ അതല്ലേ ചെയ്യണത്, സാഹിറന്മാര്. അപ്പൊ സിഹിർ, പിന്നെ വഖത്തുൽ നഫ്സ്, മനുഷ്യനെ കൊല്ല, പിന്നെ അഖിലുർ റിബ, പലിശ തിന്ന, അഖിലു മാലിൽ യതീം, യതീമിന്റെ ധനം അന്യായമായി തിന്ന, പിന്നെ യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടുക, ഏഴാമത്തത് മുഅ്മിനത്തുകളായ, സത്യവിശ്വാസിനികളായ, പതിവ്രതകളായ, ചാരിത്രശുദ്ധിയുള്ള സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അതും എന്ത് ചെയ്യണം? അതെല്ലാം ഒഴിവാക്കണം. അതെല്ലാം ഒഴിവാക്കിയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അയാൾക്ക് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുള്ളൂ. ഈ ഏഴും മാത്രമാണോ വൻപാപം? അല്ല. മാതാപിതാക്കളെ ദ്രോഹിക്കൽ വൻപാപമാണെന്ന് ഹദീസിലുണ്ട്. കള്ളസാക്ഷ്യം പറയൽ വൻപാപമാണെന്ന് ഹദീസിലുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൻ ശിക്ഷയുണ്ടെന്ന്, അത് ചെയ്താൽ അള്ളാഹുവിന്റെ കോപമുണ്ട്, അത് ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, അത് ചെയ്താൽ നിനക്ക് നരകമുണ്ട് എന്നിങ്ങനെയുള്ള ശൈലിയിൽ വിരോധിച്ചിട്ടുള്ള വൻ വലിയ കുറ്റങ്ങളൊക്കെ പണ്ഡിതന്മാർക്ക് ധീരത്തായിട്ട് എണ്ണിയിട്ടുള്ളത്. അത് ഈ ഏഴും മാത്രമല്ല, അൽ കബായിർ, വൻപാപകൻ എന്ന പുസ്തകം തന്നെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ഇമാം സഹബി എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതിയിട്ടുണ്ട്, മക്കയിലെ ഷാഫി പണ്ഡിതനായിരുന്ന ഹൈത്തമി എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ കബായറിനെ പറ്റി പലവരെയും പല പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരുപാട് ഹദീസുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ശിർക്ക്, വൻപാപങ്ങളൊരു പാപം, അതിൽ നിന്ന് രക്ഷ തേടി നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര കാലം തൗഹീദിൽ ജീവിച്ച ആളാണെങ്കിലും ശിർക്കിലേക്ക് പോകാനുള്ള സാധ്യത എന്നുകൊണ്ട് ഷെയ്ത്താൻ അതിനെ പരിശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, ശിർക്കിന്റെ ചെറുതും വലുതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു. അല്ലാഹുവേ, നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ വല്ലതും പങ്കുചേർക്കുന്നതിൽ നിന്നും, അറിയാതെ എന്നിൽ സംഭവിച്ചുപോയ ശിർക്കിനെ സംബന്ധിച്ചും ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇത് പറഞ്ഞാൽ നമുക്ക് ശിർക്കിന്റെ ചെറുതും വലുതുമായ, സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ അംശങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും. അപ്പൊ ശിർക്കിന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്ന ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, കുഫ്ര്, സത്യനിഷേധം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്നും കുഫ്രിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന. അത് ശിർക്ക്, കുഫ്ര്, നിഫാഖ്, കാപട്യം അല്ലേ, മുനാഫിഖ് നരകത്തിന്റെ അടിത്തട്ടില്ല എന്നുണ്ടല്ലോ. അത് അഖീദയിലുള്ള നിഫാഖുണ്ട്, അമലിലുള്ള നിഫാഖുണ്ട്. അതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? നിഫാഖ് അക്ബറും അസ്ഗറും ഉണ്ട്. ശിർക്കും അതുപോലെ തന്നെ, വലിയ ശിർക്കുണ്ട്, ചെറിയ ശിർക്കുണ്ട്. ചെറിയ ശിർക്ക് ഏതാ? ദജ്ജാലിനേക്കാൾ എന്റെ ഉമ്മത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണ് എന്നിട്ട് ഏതാ പറഞ്ഞത്? മറന്നുപോയി. റിയ എന്താ? റിയ ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക. സൽക്കർമ്മം അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അതാ എന്താ പറയാ, റിയ എന്ന് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ അത് ചെറിയ ചെറുക്കാണ്. അത് ഇരുട്ടത്ത് ഉറുമ്പ് അരിച്ചരിച്ചഴഞ്ഞു വരുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ഇപ്പൊ നിരിയാ എമ്പാടും നടക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ മതരംഗം അല്ലേ. പ്രകടനങ്ങളാണ് എല്ലായിടത്തും, പുറംപൂച്ചുകളാണ്, മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി, അവരെ ഞെട്ടിക്കാൻ വേണ്ടി, ഏയ് അവരെങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി, അങ്ങനെ ഉദ്ദേശിച്ചുള്ള സൽക്കർമ്മങ്ങളാണ് റിയായിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി നല്ലവണ്ണം പേടിക്കണം. അതുപോലെ ചെറുദോഷങ്ങൾ തന്നെ നിത്യേന ആവർത്തിച്ചാവർത്തിച്ച് തന്നെ അത് വൻദോഷമായി മാറും അല്ലേ. ഏതുപോലെ നമ്മളിപ്പോ ഒരു ചെറിയ സംഖ്യ നിത്യം എടുത്തു വെച്ചാൽ കുറച്ചധികം കാലം എടുത്ത് വെച്ചാൽ വലിയ സംഖ്യയായി മാറും അല്ലേ. പത്രിയാൽ എടുത്ത് വെച്ച് ഒരു കൊല്ലെടുത്ത് വെച്ചാൽ 360 പത്രിയാലായില്ലേ, എത്ര റുപ്യായി, എത്ര റിയാലായി അല്ലേ. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് ചെറുദോഷങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അത് പാടില്ല. അതിൽ ചെറുദോഷങ്ങളായാലും വൻദോഷങ്ങളാണെങ്കിലും തെറ്റാണെന്നറിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാതിരിക്കുക എന്നത് ഒരു മുഅ്മിന്റെ സ്വഭാവം. അല്ല യുസിറു അലാ മാ ഫഅലുഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് അവർ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുകയില്ല. ഞാനിത് പറയുന്നത് ഹാജിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇനി ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഹജ്ജ് കഴിഞ്ഞ ആളാണ്, ജീവിതത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കി മക്കത്ത് പോയി, മിനായിലും അറഫായിലും മുസ്ദലിഫയിലും മശായിറുകളിൽ പോയി പ്രാർത്ഥിച്ച് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് തിരിച്ചു വന്ന ആളാണ് ഞാൻ എന്ന ബോധം ഹാജിക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാ തെറ്റിൽ നിന്നും അകന്നു നിൽക്കുകയും തെറ്റുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് തന്നെയും അകന്നു നിൽക്കുകയും വേണം. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്ന രണ്ടു രംഗങ്ങൾ, ഒന്ന് സാമ്പത്തിക രംഗവും മറ്റൊന്ന് ലൈംഗിക രംഗവുമാണ്. സാമ്പത്തിക രംഗത്ത് എങ്ങനെയും പണമുണ്ടാക്കാമെന്ന ചിന്താഗതി, അത് എങ്ങനെയും വിനിയോഗിക്കാമെന്ന ചിന്താഗതി അത് ഏറെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണിപ്പോ. ഹറാമും ഹലാലും നോക്കിയാലൊന്നും സമ്പാദിക്കാൻ കഴിയൂല എന്ന് കണക്ക് കൂട്ടുകയും അങ്ങനെ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യപിശാചുക്കളും ജിന്നിപ്പിശാചുക്കളും ഉണ്ട്. എന്നൊരു പണമുണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും, അതൊന്നും ഇല്ലാതെ ഇപ്പൊ നടക്കൂല എന്ന്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നാല് ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി പറയാതെ കാലുകൾ അനക്കാൻ കഴിയുകയില്ല പരലോകത്ത്, കാൽപാദം മുന്നോട്ട് ചലിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ് എത്ര ഗൗരവമുള്ള ഹദീസാ. അത് ഒരു കാര്യം എന്താ, വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കപ്പെടും. മിൻ അയ്ന ഇക്തസബ, എവിടുന്നാണ് അവനെ സമ്പാദിച്ചത്, ഏത് വഴിക്കാ സമ്പാദിച്ചത്, അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതിൽ തെറ്റിയാ പോയി കഴിയാം. അയ്ന ഇക്തസബ വമിൻ വഫീമ അൻഫഖ, ഏത് വഴിയിലാണ് വിനിയോഗിച്ചത്. നമ്മളെല്ലാരും കേട്ടിട്ടുള്ള ഹദീസല്ലേ മുഫ്ലിസിന്റെ ഹദീസ്, പാപ്പറായവൻ ആരാണ്, എന്റെ ഉമ്മത്തിലെ പാപ്പറായവൻ ആരാണെന്ന് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പറഞ്ഞു, ഒരു പൈസയും കയ്യിലില്ലാത്ത, ഒരു റിയാലും ഇല്ല, ഒരു വസ്തുവകകളും ഇല്ലാത്ത അവനാണ് പാപ്പറായവൻ, തൊലഞ്ഞവൻ. നബി പറഞ്ഞു, അതല്ല, എന്റെ ഉമ്മത്തിൽ കുറെ ആളുകൾ നിഷ്കാരവും നോമ്പും തക്കാത്തും മറ്റൊക്കെ ആയിട്ട് പരലോകത്ത് വരും, പക്ഷെ വേറൊരുത്തനെ ദ്രോഹിച്ചിട്ടുണ്ടാകും, വേറൊരുത്തന്റെ രക്തം ചിന്തിയിട്ടുണ്ടാവും, വേറൊരുത്തന്റെ ധനം അന്യായമായി തിന്നിട്ടുണ്ടാവും, വേറൊരുത്തരെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മറ്റുള്ളവരെ പല നിലക്കും ദ്രോഹിച്ച അവരുടെയൊക്കെ ഹക്ക് എന്റെ മേലുണ്ട്. അപ്പൊ അള്ളാഹു എന്താ ചെയ്യാ, ഇപ്പൊ എന്റെ നിങ്ങൾ പണം വാങ്ങി മുങ്ങി പരലോകത്തിനുള്ള എനിക്ക് ആ പണം വാങ്ങിത്തന്നെ, എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ പരലോകത്ത്, ടാക്സി കൊടുക്കാനോ വാടക കൊടുക്കാനോ ഒന്നുമില്ലല്ലോ അവിടെ, അവിടെ പണത്തിന്റെ ആവശ്യമില്ല, അവിടെ വേണ്ടത് സൽക്കർമ്മമാണ്. അപ്പൊ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ, മനസ്സിലാവും, നിങ്ങളെ സൽക്കർമ്മം എടുത്തിട്ട് അല്ല എന്റെ സൽക്കർമ്മം എടുത്തിട്ട് നിങ്ങൾക്ക് തരും, നിങ്ങൾക്കതാണുള്ള ആവശ്യം, എന്നിട്ടും നിങ്ങളെ കടം തീരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മമൊക്കെ എടുത്തിട്ട് ലാലിമായ എനിക്ക് തരും. അപ്പൊ ലുൽവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ മറ്റോ ഈ കൈകൊണ്ടൊക്കെ ഉള്ള ഉപദ്രവങ്ങളും എത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പരലോകത്തൊന്നും നിസ്കാരം നോമ്പൊക്കെ മറ്റൊന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മളെ ബേജാറ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ ഹാജിമാരോടും അല്ലാത്തവരോടും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഒരു തെറ്റിലും ഞാൻ അകപ്പെട്ടിട്ടില്ല എന്ന് രാത്രി കടക്കാൻ നേരത്ത് ഒരാൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത, എത്ര ശ്രദ്ധിച്ചാലും തെറ്റുകൾ വീണുപോകുന്ന ഒരു കാലത്ത്, അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ എന്ന് വിശേഷിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ സാമ്പത്തികമായിട്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ഉദാഹരണമായിട്ട് ഒരാൾ ഒരുപാട് കാലം പലിശക്കാരനായിരുന്നു, പിന്നെ അയാൾ ഇന്ന് തൗബ ചെയ്തു എങ്കിലാണ് എന്താ ചെയ്യേണ്ടത്, ആരിൽ നിന്നൊക്കെ പലിശ വാങ്ങിയെന്ന് അയാൾക്ക് അറിയോ അതൊക്കെ തിരിച്ചു കൊടുക്കുക. ചിലപ്പോൾ അറിയാത്തതുണ്ടാവും, എവിടേക്കോ ആയിരിക്കും ആളുകൾ. ഇപ്പൊ ബോംബെ കുറെ കാലം ജീവിച്ചു, ആറ് കുറെ പലിശ കച്ചവടം നടത്തി, പിന്നെ ഗുജറാത്ത് പോയി, അവിടെ കുറെ ദുബായ്, ഇങ്ങനെയൊക്കെ ഈ ആളുകളൊക്കെ പിന്നെ കണ്ടെത്താൻ കഴിയോ, കഴിയില്ല, തിരിച്ചു കൊടുക്കാനെങ്കിൽ. അങ്ങനത്തെ സന്ദർഭത്തിൽ എന്ത് ചെയ്യാച്ചാൽ കഴിയുന്നത്ര ആളുകൾക്ക് പിന്നെ ധാരാളമായി സദഖ ചെയ്യാം. താൻ പണ്ട് ചെയ്തതിന്റെ കരട്ടി ഇരട്ടി എന്ത് ചെയ്യാം, സദഖ ചെയ്യാം തന്റെ സമ്പത്തിൽ. അങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, അതായിരിക്കും എന്റെ പരിഹാരം. നാലാമത്തെ വിഷയം ഹാജിമാരോട് പറയാനുള്ളത്, ദിക്ര ദുആകളിൽ നിങ്ങൾ അതീവ ശ്രദ്ധ ചെലുത്തണം. ഈ 35-40 ദിവസം വന്നപ്പോൾ എല്ലാവർക്കും നിസ്കരിക്കാൻ പോകാനും ദിക്റിനും ഖുർആനുത്തിനൊക്കെ എന്തൊരു ആവേശമാണ്. മിക്കവാറും ആളുകൾ, കുറച്ചില്ല ആളുകൾ ഉണ്ടാകും എവിടെ വന്നിട്ടും കഴിഞ്ഞൊന്നുമില്ല, പക്ഷെ അധികം ആളുകളും ഹജ്ജിന് വന്നാൽ ഉറക്കൊക്കെ കുറച്ച് അല്ലേ, ഹജ്ജ് നിസ്കരിക്കും, 5 നേരം ജമാഅത്തിന് കൃത്യമായിട്ട് എത്തും, ദുആദിക്റുകളുടെ പുസ്തകം കയ്യിലൊക്കെ എപ്പോഴും ഖുർആൻ ഓതും. ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെ ചിട്ടയോടെയുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഹാജി ഇവിടെ ശീലിക്കുന്നത്. കാരണം ഇബാദത്തിനായിട്ട് മുറിഞ്ഞു വരില്ല, വേറെ ജോലിയൊന്നുമില്ലല്ലോ. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കൂല, പക്ഷെ അതിൽ നിന്നൊരുപാട് കാര്യങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ദിക്ര ദുആകള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള ബന്ധമാണ് ദിക്ര ദുആയും. മനസ്സിലായില്ലേ? എത്ര കണ്ട് ദിക്ര ദുആ വർദ്ധിപ്പിച്ച് അത്രയും കൊണ്ട് അള്ളാഹുവിനോട് അടുക്കും. ദിക്ര ദുആ എത്ര കുറവാണോ അയാൾ അള്ളാഹുവിനും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. മല്ലം യദുല്ലാഹ യഗ്ലിബു അലൈഹി, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹുവിന് കോപമാണ്. കണ്ടോ, അള്ളാഹിനെ വിളിച്ചിട്ട് ഓരോന്ന് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമുക്ക് നേരം മറിച്ചാ നമ്മളോട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇതങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണത് ഏ എന്ന് പറഞ്ഞ് നമുക്ക് ദേഷ്യമാണ്. അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അപ്പൊ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവനെ ഓർത്തുകൊണ്ടിരിക്കുക. ഓർക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമസ്കാരം അല്ലേ. നിസ്കാരം വെച്ചത് തന്നെ വല ദിക്റുല്ലാഹി അക്ബർ ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നീചവും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങൾ നിസ്കാരം നിങ്ങളെ തടയും. അതുപോലെ തന്നെ എന്തേ നിസ്കാരം അള്ളാഹു നിശ്ചയിച്ച് അഖിമി സ്വലാത്ത അലി ദിക്കിരി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് നിസ്കാരം. നിസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ ദിക്ർ ദുആകളുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹിനോടുള്ള പ്രാർത്ഥനയും ദിക്റുകളുമാണ് നിസ്കാരത്തിൽ അല്ലേ. അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി സലാം വീട്ടുന്നത് വരെ നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്ർ ദുആകള് അല്ലേ. ഇപ്പോ ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിച്ച് ഓതണം, പഠിപ്പിച്ചിട്ടില്ലേ. അതുപോലെ 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ് ഖുല്ലു അല്ലാഹയത്, സൂറത്തുൽ ഫലഖ് ഏതാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പിന്നെ സൂറത്തുൻ നാസ്. ഖുർആൻ അവസാനത്തെ ഈ 3 അധ്യായങ്ങൾ 5 നേരം ഓതണം. അത് രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യണം, 3 തവണ ഓതണം. അപ്പൊ അത്രയും ഗൗരവത്തിൽ പഠിപ്പിക്കുകയാണിത്. ആയത്തുൽ കുർസിയും ഈ സൂറത്തുകളും ഓതുന്നുണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അള്ളാഹു അക്ബർ 33, എന്നിട്ട് 99 എത്തി 100 തേക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ 100 തേക്ക് ദൈരോ നിസ്കാരത്തിന് ശേഷം. പിന്നെ ചില ആളുകൾ അത് ഈ മഗ്‌രിബിന് ശേഷമാണ് 3.5 തവണ ഓതേണ്ടത് എന്നും, അല്ല വൈകുന്നേരത്തെ അദ്ക്കാറിൽ ചൊല്ലിയാലും, രണ്ടിലൊന്ന് ചൊല്ലിയാൽ മതി. വൈകുന്നേരത്തെ അദ്ക്കാറിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ പിന്നെ മഗ്‌രിബിന് ശേഷം ചെയ്യേണ്ടതില്ല, ചൊല്ലേണ്ടതില്ല. അതുപോലെ സുബഹിക്ക് ശേഷമുള്ള ദിക്റുകളിലെ, സുബഹിക്ക് ശേഷം ദിക്റുകളും പറയുന്നതും നിസ്കാരത്തിന് പറഞ്ഞൊക്കെ ഏതാണ്ട് ഒരു രൂപം തന്നെയാണ് വരിക. സൂര്യ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മൾ സാധാരണ എനിക്ക് എന്ത് ചെയ്യാറുള്ളത്, രാവിലത്തെ അദ്ക്കാർ സുബഹി ചൊല്ലുക. അപ്പൊ അതിന് ചൊല്ലിയാലും മതി. അവർ രാത്രി കിടക്കുമ്പോ ആയത്തിൽ കുറിച്ച് ഓതി, അതിനുശേഷം 3 സൂറത്തും കൈ രണ്ടും കൂട്ടിവെച്ച് അതിലേക്ക് ഓതി. ചില ഹദീസുകൾ ശരിക്കുള്ളത് ആദ്യം ഊതുക എന്നാണ്, എന്നിട്ട് ഓതുക. ഊതെന്നാ അല്പം ഉമിനീർ തെറിപ്പിച്ചുകൊണ്ടുള്ള അതാണ്. എന്നിട്ട് 3 സൂറത്ത് ഓതിയിട്ട് ആദ്യം മുഖം തടവുക, പിന്നെ തല തടവുക, പിന്നെ ഇടത് കൈകൊണ്ട് വലത് കൈ മുഴുവനും, വലത് കൊണ്ട് ഇടത് കൈ മുഴുവനും, പിന്നെ ഇങ്ങനെ മാറത്ത് ഇങ്ങനെ തുടങ്ങി, വയറിങ്ങനെ തുടങ്ങി, കാലുകളിലൊക്കെ പിന്നെ താലും കിട്ടും. അങ്ങനെ ശരീര കയ്യെത്താവുന്നിടത്തൊക്കെ അങ്ങനെ 3 തവണ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പതിവാക്കണം. ദിക്ർ ദുആകളുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ വാങ്ങണം. രാവിലെ എണീക്കുമ്പോ എന്താ ചൊല്ലേണ്ടത്, കിടക്കുമ്പോ എന്താ ചൊല്ലേണ്ടത്, വീട്ടിന്ന് പുറത്തു പോകുമ്പോ എന്താ പറയേണ്ടത്, പള്ളി കയറുമ്പോ എന്താ പറയേണ്ടത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ പറയേണ്ടത്, ബാത്റൂമിൽ കയറുമ്പോ എന്താ പറയുന്നത്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ പറയേണ്ടത്, വസ്ത്രം ധരിക്കുമ്പോ എന്താ പറയേണ്ടത്, പുതുവസ്ത്രമാണെങ്കിൽ എന്താ പറയേണ്ടത്, മാസപ്പിറവി കണ്ടാൽ എന്താ പറയേണ്ടത്, കല്യാണത്തിന് പോയാലും മംഗലത്തിന് പോയാലും വധുവരന്മാരെ ആശംസിക്കാൻ എന്താ പറയേണ്ടത്, ഇടിവെട്ടുമ്പോൾ എന്താ പറയേണ്ടത്, മഴ വർഷിക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ എല്ലാത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്കദ്വാകൾ പഠിപ്പിച്ചത്. നമുക്ക് വേറെ ഒരു ഏടിന്റെ ആവശ്യമില്ല. ചില ആളുകൾക്ക് ഹജ്ജിന് വരുമ്പോൾ 33 വക ഏടുകൾ, 88 വക ഏടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എഴുതി കൂട്ടി ഏടുകൾ കൊണ്ടുവരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഫിത്തനെയാണ് മന്ദിൽ എന്നൊരു ഒരാളിറക്കുന്നതാണ്. ചെറിയ സൂഫിയാക്കളുടെ ദിക്റുകൾ, അത് ചില ആയത്തുകളുടെ കഷ്ണങ്ങൾ, അത് 12 വട്ടം, ഇത് 13 വട്ടം എന്നൊക്കെ പറഞ്ഞ അത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ചില സൂറത്തുകളെ കഷ്ണങ്ങൾ മാത്രം ഓതുക. ചില സൂറത്തുകൾക്കും ചില അതുപോലെ തന്നെ ആയത്തുകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് മാത്രം സെലക്ട് ചെയ്ത് ബുക്കാക്കിയിട്ട് അത് മാത്രം ഓതുന്ന സമ്പ്രദായം സലഫുസാലിയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മുൻജിയാത്ത് എന്ന 8 സൂറത്ത് മാത്രം ഒരു ചെറിയ ബുക്കാക്കി അത് മാത്രം ഓതുക പാടില്ല. അത് നമ്മുടെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുക, അത് ഖത്തം തീർക്കുക, അത് അർത്ഥസഹിതം പഠിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള സാബിത്തായിട്ട് ദിക്റുകൾ ധാരാളമുണ്ട് ഒരു മുഅ്മിനെ അനുഷ്ഠിക്കാൻ. മനസ്സിലായില്ലേ? അത് തന്നെ ധാരാളമുണ്ട്. രാവിലെ സൂര്യൻ സുബഹ് നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ അദ്കാറു സബാഹ് പ്രഭാതത്തിലെ ദിക്റുകൾ, വൈകുന്നേരം അസർ നിസ്കരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അദ്കാറുൽ മസ സായാഹ്നത്തിലെ വൈകുന്നേരത്തെ ദിക്റുകൾ, ഇതൊക്കെ പതിവാക്കി ചൊല്ലാൻ ഇവിടെ ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ പല ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇതെല്ലാം വലിച്ചെറിയാൻ പറ്റുമോ? പറ്റൂല. ദുആ ദിക്റുകളിൽ ധാരാളമായി ശ്രദ്ധ ചെലുത്തണം. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, എനിക്ക് ദിക്റ് ചെയ്യുക, എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, എന്നോട് നിങ്ങൾ നന്ദി കാണിക്കാതിരിക്കരുത്, നന്ദികേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും മൻ ദിക്രില്ലാ وَمَنْ يَفْعَلْ ذَلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവർ നഷ്ടകാരികളാണ്. നമുക്ക് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ദിക്റില്ലാതെ നേരം കിട്ടാൻ നമ്മൾ ദുനിയാവിൽ അങ്ങേയറ്റം പൂണ്ടുപിടിച്ചിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അസ്സലാമലൈക്കും വറഹ്മത്തുള്ള അസ്സലാമലൈക്കും വറഹ്മത്തുള്ള എന്ന് പറയുമ്പോഴത്തേന് ഫോൺ ബെല്ലടിച്ചു, ദുനിയാവിലേക്ക് ഇറങ്ങി. അസ്തഗ്ഫിറുള്ള പറയാൻ പോലും സമയമല്ല. ചില ആള് അത് സൈലന്റിൽ ഇട്ടിട്ട് ആരായിരിക്കും ഇപ്പൊ വിളിക്കണ്ടാവും, ഇപ്പൊ ലോഡ് വന്നിട്ടുണ്ടാവും, ഇപ്പോ ഓ പൈസ കാളെത്തിയിട്ടുണ്ടാവും, ഇപ്പോ ഓ ഇതീ ചിന്ത തന്നെയാണ് എപ്പോഴും. മനസ്സിലായില്ലേ? അപ്പൊ അത് കുറച്ച് കുറക്കണം. ദുനിയാവിനോടുള്ള മനുഷ്യന്റെ ആർത്തി അത് അവസാനിക്കൂല. സമ്പാദിച്ചാലും സമ്പാദിച്ചാലും 10 തലമുറക്ക് ജീവിക്കാണ്ട് സമ്പാദിച്ചാലും ആളുകളുടെ പണത്തോടുള്ള ആഗ്രഹം ഒരിക്കലുണ്ടാവും, നിന്നുപോവില്ല. അപ്പൊ അത് വളരെ അപകടമുള്ള സംഗതിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും അത് നമ്മളെ പൂർണ്ണമായും തെറ്റിക്കും, അത് യാതൊരു സംശയമല്ല. അതുകൊണ്ട് ഹാജിമാര് ഖുർആൻ പാരായണത്തിലും ദിക്റു ദുആകളിലുമൊക്കെ ഈ ഹജ്ജിന്റെ സമയത്ത് കാണിച്ച ഒരു ശ്രദ്ധ അതിനിയും ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ചൊക്കെ പ്രായം ചെന്ന ആളുകള് പ്രത്യേകിച്ചും ഈ മരണത്തെക്കുറിച്ചും തൗബയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ കൂടുതൽ വായിക്കുകയും ഓർമ്മിക്കുകയും ഒക്കെ വേണം. അതെല്ലാവരും വേണം. പ്രത്യേകിച്ച് പ്രായം ചെന്നാൾ മരണത്തിൽ കൂടുതൽ സാധ്യതയുള്ള ആളാണല്ലോ. അപ്പൊ അവർ കൂടുതൽ അതിനെക്കുറിച്ച് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനത്തെ ക്ലാസുകൾ കേൾക്കുക, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് ഓർത്ത് കരയുക, അത് അള്ളാഹുവിനോട് ഏറ്റുപറയുക, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ഹാജിമാരോട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ കാലത്തെ ജീവിതം പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമായി എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പൈസ നഷ്ടമായി. നമ്മൾ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം തുറക്കണം, ഒരു പുതിയ പേജ് തുടങ്ങണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാത്തിലും നിയന്ത്രണങ്ങൾ വരണം. എങ്കിൽ മാത്രമേ ഹജ്ജ് കൊണ്ട് നാം ഉദ്ദേശിച്ച ഉമ്മ പ്രസവിച്ച മകനെപ്പോലെ പരിശുദ്ധനായി തിരിച്ചുപോയി എന്ന ആ വാക്ക് അന്വർത്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും ഖേദിച്ചു മടങ്ങി ഇനി അങ്ങോട്ട് പാപമുക്തമായ ഒരു ജീവിതം നയിച്ച് മരണം വരെ ആ ഇസ്തിഖാമത്തിൽ ഉറച്ചുനിന്ന് ഹജ്ജിലൂടെ നേടിയെടുത്ത ആ ധാർമ്മിക ശക്തി, ആ ആത്മീയമായ ചൈതന്യം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ സാധിച്ചാൽ അയാളുടെ ഹജ്ജ് സഫലമായി എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഹജ്ജ് മബ്റൂറാണോ, പുണ്യകരമായ ഹജ്ജാണോ, മക്ബൂലായോ എന്നത് അയാളുടെ പിന്നീടുള്ള ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഹജ്ജിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളിൽ നിന്ന് അയാൾ വിരമിച്ചിട്ടില്ല, വീണ്ടും അതേ തെറ്റിലേക്ക് തിരിച്ചുപോയി. ഉദാഹരണമായിട്ട് ഇപ്പൊ താടി പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, താടി പൊടിയൊക്കെ നിർത്തി ഇവിടെ വന്നിട്ട് പലരും പറഞ്ഞു കൊടുത്തു ഹജ്ജൊക്കെ കഴിഞ്ഞാൽ നീ താടി വളർത്തണം, അയാൾ പിന്നെയും പഴയ പോലെ കൃത്യം താടി ഓടിക്കുകയാണെങ്കിൽ അതൊരു ഹറാമാണ്. ഇവിടെയുള്ള സൗദിയിലെ ലജ്നത്ത് ദായിമയോടിച്ചിട്ട് ഈ പള്ളിയിൽ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കണം. മാ ഹുക്മു ഹൽഖിൽ ലഹ്യ, താടി വടിക്കുന്നതിന്റെ ഹുക്മ് എന്താണ്? എന്താണ് ഇതിന്റെ ഹുക്മു? ലഹ്യത്തി മുഹറമുൻ, താടി വടിക്കുന്നതിന്റെ ഹുക്മ് അത് ഹറാമാണ് എന്നതാണ്. ജന്നവും മഅസിയത്തുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലിനോട് എതിർ പ്രവർത്തിക്കലാണ്. ഞാൻ റസൂൽ എന്താ പറഞ്ഞത്? ഔഫുൽ ലിഹ വഫിറുൽ ലിഹ അർഹുൽ ലിഹ, താടി നീട്ടുക, താടി വളർത്തുക, താടി സമൃദ്ധമായി വളർത്തുക, താടിയെ വിടുക എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള 25 ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹദീസുകളൊക്കെ കൽപ്പനയാണ് താടി വളർത്താനുള്ളത്. അതിന് നേരെ എതിരാണ് താടി വടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കൽപ്പനയൊക്കെ വുജൂബിനാണ്. ഇവിടെ പുസ്തകം തന്നെ ഉണ്ട്, വുജൂബ് ഇഹ്സാഇ ലഹ്യ, ഷെയ്ഖ് ബിർബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഖക്കുറിപ്പോടുകൂടി ഇറക്കിയിട്ട് ചെറിയൊരു പുസ്തകം, ഹദീസുകൾ കൊടുത്തിട്ടുണ്ടായില്ലേ. താടി വളർത്തൽ വാജിബാണ് എന്ന് പറയുന്നു. അതുപോലെ ഇവിടുത്തെ കിബാർ ഉലമയത്തിന്റെ ഫത്വകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തഹരീം ഹൽഖ് ലിഹ, താടി വടിക്കുന്നത് ഹറാം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പതാ ഹറമില് ഞങ്ങള് പുസ്തകങ്ങളൊക്കെ കൊടുക്കുന്ന, ഗൈഡൻസ് കൊടുക്കുന്ന ആ സ്ഥലത്ത് ആളുകൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഹജി ഹജ്ജ് കഴിഞ്ഞില്ല അവിടെ പോയി താടി. അപ്പൊ ഇത് പറഞ്ഞു പലർക്കും ഇത് വാജിബാണ്, ഇത് സുന്നത്തല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ലേ, ചെയ്തില്ലെങ്കിലും കുറ്റൊന്നുമില്ല എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, മാ ഹുക്മു ഹൽഖ് ലിഹ്യയാണ്. അറബികളായ വന്നപ്പോൾ മിസറിലൊക്കെ വരുന്ന ആളുകൾ അധികം താടി ഇല്ലാത്തവരായിരിക്കും. ചില നാട്ടിലൊക്കെ താടി വെക്കാൻ ചെറിയ പ്രയാസങ്ങളുണ്ട് ഗവൺമെന്റ് ഭാഗത്തും മറ്റൊക്കെ. അള്ളാഹു മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാക്കട്ടെ എന്ന് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ താടി വളർത്തൽ വാജിബാണെന്നും താടി വടിക്കൽ ഹറാമാണെന്നും മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നിന്നിട്ടൊക്കെ മനസ്സിലാക്കി ഇനി ഹജ്ജിന് ശേഷം താടി വളർത്താൻ തുടങ്ങിയ വീണ്ടും താടി വടിയിലേക്ക് തിരിച്ചു പോയാലോ? അയാളെ ഹജ്ജ് മബ്റൂറാവില്ല, അയാളെ ഹജ്ജ് പുണ്യകരമായ ഹജ്ജ് ആവില്ല. അപ്പൊ അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ഹജ്ജിന് മുമ്പ് എന്തൊക്കെ തെറ്റുകൾ ഇയാൾ ആപദിച്ചിരുന്നോ ആ തെറ്റുകളിലെല്ലാം ഖേദിച്ചു മടങ്ങി ഇനി ആ തെറ്റിലേക്ക് അയാൾ വീണ്ടും തിരിച്ചു പോയാൽ ആ ഖേദിച്ചുള്ള മടക്കം അത് വെറും അതരവ്യായാമമായിരുന്നു, മനസ്സ് തട്ടിയല്ല എന്നല്ലേ അതിനർത്ഥം? കാക്കത്തൗബ എന്ന് പറയും. കാക്ക പോയിട്ട് അമേദ്യത്തിൽ കുത്തിയേടിലൊക്കെ കൊത്തും, എന്നിട്ട് വന്നിട്ട് മരക്കൊമ്പത്ത് ഇങ്ങനെ വരക്കും. അപ്പോ കാണുന്ന ആൾക്ക് ഓ ഇനി ഞാൻ കൊത്തൂല, ഇനി ഞാൻ കൊത്തൂല എന്ന് പറയുന്നത് പോലെയാണ് തോന്നുക. ആ എന്നാൽ വീണ്ടും ഈ തന്നെ പോയി കൊത്തും. അതുപോലെ നമ്മൾ ആകരുത്. പിന്നെ ഈ ദിക്ര ദുആകള്, അതുപോലെ തന്നെ 5 ജമാഅത്തായുള്ള നമസ്കാരം, ഇതൊക്കെ നമുക്കുള്ളൊരു പ്രൊട്ടക്ഷനാണ്. പിശാജ് നമ്മളെ വലയം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു പിശാജുണ്ട്, കരീൻ, വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ. അവൻ നമ്മളെ തെറ്റിന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ചുറ്റും മനുഷ്യ പിശാചുക്കളും ജിന്നി പിശാചുക്കളും നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കാൻ ബദ്ധശ്രദ്ധരായി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ദിക്ർ ദുആകൾ കൊണ്ടാണ്. അപ്പൊ ദിക്ർ ദുആകളെ അവഗണിച്ചാൽ എന്താണ്ടാകാൻ പോണത്? പിശാജ് നമ്മളെ പിന്നാലെ കൂടും, നമ്മളെ വഴിതെറ്റിക്കും. വമൻ യഅശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂന അനി സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. സൂറത്ത് ദുഖ്റുഫിലെ 36-37 ആയത്തിൽ പരമകാരുണികനായ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയാൽ അയാൾക്ക് അള്ളാഹ് ഒരു ശൈത്താൻ ഏർപ്പെടുത്തി കൊടുക്കും, അവനായിരിക്കും അവന്റെ കൂട്ടുകാരൻ. ആ പിശാചുക്കൾ അവനെ യഥാർത്ഥ മാർഗത്തിൽ തെറ്റിക്കും, അവരാകട്ടെ ഞങ്ങളിപ്പോഴും സന്മാർഗത്തിലാണ് എന്ന് വിചാരിക്കുകയും ചെയ്യും. കണ്ടോ? അപ്പൊ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ വിട്ടിട്ട് ആര് ജീവിച്ചാലും അവർക്ക് പിശാജ് അവരടുത്ത് അവരെ ഉപയോഗപ്പെടുത്താൻ പിശാജിന് എളുപ്പമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തിക്കൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ പിശാജിന് അയാളെ വഴിതെറ്റിക്കാനോ അയാളെ ദ്രോഹിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം, പിശാജിന് വഴങ്ങി കൊടുക്കരുത്. അപ്പൊ ദിക്ർ നിലനിർത്തുക, ജമാഅത്തായ നമസ്കാരം, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 പുണ്യമുണ്ടെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാജി ഇപ്പോ ഓടിക്കതച്ച് പള്ളിയിലെത്തും, അത് എല്ലാക്കൂടും വേണം. എന്താ പള്ളി നിസ്കരിച്ചാലും പ്രത്യേക വീട്ടിൽ നിസ്കരിച്ചാലും പോരെ എന്നല്ല. ആണുങ്ങളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായുള്ള നിസ്കാരം വാജിബാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും. ഹജ്ജിന് പ്ലെയിൻ കയറിയ കഴിഞ്ഞ അന്നത്തോടെ കഴിഞ്ഞ് അന്ന് തന്നെ പോയി, അന്ന് പ്ലെയിനിൽ തന്നെ പോയി, പിന്നെ വീട്ടിൽ ചെന്ന് സലാത്ത്, പഴയ റെയിലുമൊക്കെ കയറി. അങ്ങനെയല്ല, രാത്രി നിസ്കാരം, ഇശാ നിസ്കരിച്ചിട്ട് സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് വിത്ര് എന്ന് പറയും. ഞാൻ രാത്രി കടന്ന നബിയെ രാവിലെ ഉണരുമെന്ന് എനിക്ക് ഉറപ്പില്ല, സുബഹിന്റെ മുമ്പ് തഹജ്ജുവിന്റെ സമയത്ത് ഉണരാൻ കഴിയുമെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നീ ഏഷാന്റെ ശേഷം നിസ്കരിച്ച് കടന്നോന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മറ്റു ചില സഹാബികൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ തഹജ്ജുദിന് ഇവിടെ ഇനിയിപ്പോൾ സാധിച്ചോളന്നില്ല, ഹജ്ജിന് വന്നാൽ പിന്നെ ഉറക്കതൊന്നും ഉണ്ടാവില്ല, കൃത്യമായിട്ടൊക്കെ നിസ്കരിക്കും. പക്ഷേ തഹജ്ജുദില്ലെങ്കിലും, തഹജ്ജുദ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ്, സുബഹിന്റെ മുമ്പുള്ള സമയം, അത്താഴ സമയം. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ അടുത്ത് ആകാശത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് കൊടുക്കാം, സഹായം അർപ്പിക്കുന്നവരുണ്ടോ ഞാൻ അവരെ സഹായിക്കാം, പുറത്തെല്ലാം തോന്നുന്നുണ്ടോ ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറയുന്ന പ്രബലമായ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസുൽ നുസൂൽ. അപ്പൊ അതാണ് ഏറ്റവും നല്ല സമയം. അതിന് കഴിയില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴെങ്കിലും ഒന്നിടത്ത് കിടക്കുമ്പോൾ ഒരു മൂന്ന് റക്അത്തെങ്കിലും ചുരുങ്ങി നിസ്കരിക്കുക, വിത്ർ നിലനിർത്തുക. മനസ്സിലായില്ലേ? വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജതം വഖിയാമ, സുജൂദ് ചെയ്തുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിച്ചേർത്ത്. അതുപോലെ സുഹൃത്ത് സജ്ദയിൽ തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവരുടെ പാർശ്വങ്ങൾ കടപ്പറ വിട്ടകലുന്നതാണ് തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. രാത്രി സുഖമായി ഉറങ്ങുന്നിടത്ത് നിന്ന് അലാറം വെച്ചിട്ട് തഹജ്ജുവിന്റെ സമയത്ത് ഫാൻ ഓഫാക്കി, എ സി ഓഫാക്കി, എണീറ്റ് ബാത്റൂമിൽ പോയി പല്ല് തേച്ച് ഒന്നുകൊടുത്ത് എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സമയത്ത് താനും തന്റെ റബ്ബിനോട് രഹസ്യമായിരുന്ന് കയ്യർത്തി കരഞ്ഞു പ്രാർത്ഥിക്കുക, ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണത്. അപ്പൊ അതിന് സാധിക്കുമെങ്കിൽ അതന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തഹജ്ജ് നിസ്കരിക്കുക, അല്ലെങ്കിൽ തഹജ്ജ് കയ്യാത്ര വിത്ര നിസ്കരിക്കുക, ഏതായിരുന്നാലും ഇശാക്ക് ശേഷം ഒരു മൂന്ന് റക്അത്തെങ്കിലും കിടക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ച് ശീലിക്കണം. ചുരുങ്ങിയത് അതെങ്കിലും, ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞ ഒരു റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയതെങ്കിലും നമ്മൾ അത്ര ചുരുക്കേണ്ട, ഒരു മൂന്ന് റക്അത്തെങ്കിലും. അങ്ങനെ ഈ ദിക്ർ ദുആകളും നമസ്കാരവും ഒക്കെ നിലനിർത്തുക, അതുപോലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, ലൈംഗിക കുറ്റകൃത്യങ്ങൾ ധാരാളം വർദ്ധിച്ചൊരു കാലത്താണ്. പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലേ, മക്കളും കുട്ടികളൊക്കെ ഉള്ളിടത്ത് വാപ്പാൻ്റെയും മാന്യം വിളിച്ച് വായിക്കാൻ പറ്റാത്ത വാർത്തകൾ അല്ലേ, വളരെ വൃത്തികെട്ട. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. തെറ്റിപ്പോകാനുള്ള വഴികൾ എമ്പാടുമുണ്ട്. നാട്ടിലെ വീട്ടിലെ ടി വി ഉണ്ടാകും, അതിൽ ചാനലുണ്ടാകും, അതിൽ സീരിയൽ ഉണ്ടാകും, അതൊക്കെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരുപാട് സംഗതികൾ അതിലൊക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വീട് ശുദ്ധമായിരിക്കണം, വീട്ടിൽ അള്ളാഹിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന വീടായിരിക്കണം, പിശാചിന് ഇരിപ്പിടം കൊടുക്കുന്ന വീടാകരുത് അല്ലേ. റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലോ, ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കയറിയാൽ പിശാചിന് അവിടെ ഇടമില്ല, അത് മറന്നു കയറിയാലോ പിശാചും കൂടെ കയറും, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ബിസ്മില്ല മറന്നാലോ പിശാചും കൂടെ കഴിക്കുന്ന പറഞ്ഞു. അവന് നമുക്കിന്നോടെ സീറ്റ് കിട്ടി, ഭക്ഷണവും കിട്ടി, താമസവും കിട്ടി, മെസ്സുമായി ലോഡ്ജിങ്ങുമായി എന്ന് പറയുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ ആ പിശാച് നമ്മളെ കാത്തിരിക്കുകയാണ് പഴുതുകൾ നോക്കി കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ശ്രദ്ധ ഹാജിമാർക്കുണ്ടാകണം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന്റെ പേജ് തുറക്കാൻ സാധിച്ചാൽ, ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ, സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ആദ്യരൊക്കെ തന്നെയാണ് പെരും പിശുക്കനാന്ന് പറയും, അങ്ങനെ പറയിപ്പിക്കാൻ പാടുണ്ടോ? ആദ്യരൊക്കെ തന്നെയാണ് ഒരു ധർമ്മം, ഒരു പൈസ ധർമ്മം കൊടുക്കൂല. ഏയ്, അതുപോലെ തന്നെ പണം ഉണ്ടാക്കാൻ ഏത് മാർഗമാണ് സ്വീകരിക്കും? കള്ള ഷാപ്പിന്റെ റൂം വാടക കൊടുക്കുക, എന്താ ഞാൻ കള്ളുടിക്കുന്നില്ലല്ലോ, ഞാൻ വാടക കൊടുത്തിട്ടല്ലേ ഉള്ളൂന്ന് പറയാം, ബാങ്ക് നടത്താൻ വീട് വാടക കൊടുക്കുക, അങ്ങനെ അങ്ങനെ പലിശയോടോ മദ്യത്തോടോ ഇതിനോടൊന്നും ഒരു വെറുപ്പില്ല. പിന്നെ എന്ത് ഹജ്ജാണ് അയാൾ ചെയ്തത്? അപ്പൊ അങ്ങനെ ആയിരിക്കരുത് ഹാജി. ഹാജി ആളുകളെ സ്നേഹിക്കുന്ന, ആളുകളെ സഹായിക്കുന്ന, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ് പരലോകത്ത്. അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ ഹാജി തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ ഇനിയും നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പറഞ്ഞ ആയത്ത് ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അത് ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫമിനന്നാസി മയ്യ ഖൂല റബ്ബന ആതിനാ ഫിദ്ദുനിയ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹിനോട് പറയും, പടച്ചു എനിക്ക് ദുനിയാവിൽ തരണേ, ദുനിയാവ് തരണേ. ഇപ്പോഴും ഉപരി ദുആനിയാവിനെ പറ്റിയാണ്, ആ കച്ചവടം വിജയിച്ചിട്ടില്ല, ഈ കച്ചവടം വിജയിച്ചിട്ടില്ല, അവിടെ ഷെയർ ചെയ്യുന്ന അതിനൊന്നും കിട്ടിയില്ല, ഇവിടെ ഷെയർ അതിനൊന്നും കിട്ടിയില്ല, മോൻ അങ്ങോട്ട് പറഞ്ഞാൽ സോന് ജോലി ശരിയായില്ല, ഇവിടെ സ്ഥലം വിറ്റു അത് കിട്ടിയില്ല, അത് മുടങ്ങിക്കിടക്ക. എപ്പോഴും ഉപർക്ക് ഈ സാമ്പത്തിക പരാതികളും ദുനിയാവിലെ തെറ്റ് മാത്രമാണ്. വമാലഹൂഫിൽ ആഖിറത്തു മിൻ ഖലാഖ്, ദുനിയാവ് തരണേ, ദുനിയാവ് തരണേ എന്ന് പറഞ്ഞവർക്ക് ആഖിറത്തിലെ ഒരംശവും ഉണ്ടായിരിക്കുന്നതല്ല. പോയില്ലേ? വമിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന, എന്നാൽ മനുഷ്യന്മാരിൽ തന്നെ ചിലരുണ്ട്
അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരണേ, ആഖിറത്തിലും നല്ലത് തരണേ, വഖനാഅദാബന്നാർ നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ, ഞങ്ങളെ തടുക്കണേ, നരകശിക്ഷ ഞങ്ങളിൽ നിന്ന് തടുത്തു തരണേ. ഉലായിക്ക ലഹു നസീബും മിമ്മാ കസബു, അവർക്ക് അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ടായിരിക്കും. വല്ലാഹു ശരീഉൽ ഹിസാബ്, അല്ലാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏത്? റബ്ബന അതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബ. ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റ്, ദുനിയാവിൽ നന്മ വരണം, പരലോകത്ത് നന്മ വേണം. ദുനിയാവിൽ നന്മ എന്ന് പറഞ്ഞ ആളുകൾ വിചാരിച്ചിട്ട് നല്ല സാമ്പത്തിക സ്ഥിതി, ഏയ് നല്ല സൗകര്യമുള്ള വീട്, നല്ല സൗകര്യമുള്ള വാഹനം, ഏത് ടൈമിലും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ദുനിയാവിൽ കിട്ടുക എന്നാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് എന്തൊക്കെ ദുനിയാവിലുണ്ടായിരുന്നത്? മൂന്ന് ദിവസം തികച്ച് തീ മൂട്ടിയിട്ടില്ല എന്നാ പറഞ്ഞു അല്ലേ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ സമ്പത്ത് അധികം ബാക്കി വെച്ചോ? ഇല്ലല്ലോ, ഗനീമത്തിലും മറ്റും റസൂലിന് കിട്ടിയ ഓഹരി അല്ലാതെ. അപ്പോ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ സമ്പത്ത് ലഭിക്കുക എന്നുള്ളതും സൗകര്യങ്ങൾ കിട്ടുക എന്നുള്ളതാണ് റബ്ബനാത്തിന് ഫിദ്ദുനിയ ഹസന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല യഥാർത്ഥത്തിൽ, ലൈസൽ ഗിന അൻ കസറത്തിൽ അറൽ വലാക്കിന്നൽ ഗിന ഗിന നഫ്സ്, ധന്യത ഐശ്വര്യം എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ആധിക്യമല്ല. വേണ്ടത്ര സാധനങ്ങൾ എന്തുവേണമെങ്കിലും ഉണ്ട്, വീട്ടിൽ പോയ ഫർണിച്ചറുകൾ എമ്പാടും, അലമാര തുറന്ന എമ്പാടും വസ്ത്രങ്ങൾ, അടുക്കളയിൽ പോയ എമ്പാടും ഇത് തന്നെ പാത്രങ്ങളും സാധനങ്ങളും സൗകര്യങ്ങളും, എല്ലാത്തിനും മെഷീന്, തന്നെ തന്നെ വണ്ടികള്, ഇതൊക്കെ കിട്ടിയാൽ റബ്ബനാത്തിന് ഫിദ്ദുനിയ ഹസന സ്വീകാര്യായി എന്നാണ് ആൾ വിചാരിക്കുക. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും പരലോകം നഷ്ടപ്പെട്ടാലോ? ഇതൊക്കെ പരലോകത്തേക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിലോ? അല്ലേ, കാറൂന്റെ സംഭവം പറയുന്നിടത്തല്ല പറഞ്ഞു, വബ്ദക ഫീമ ആതാക്കല്ലാഹു ദാറല്ലാഖിറ, നിനക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ദുനിയാവിലെ സംഗതികളിലൂടെ നീ ആഖിറത്തെ തേടണം. എന്നാൽ വലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ വിഹിതം നീ പച്ച മറക്കും വേണ്ട. ദുനിയാവിൽ നിന്ന് നല്ല പത്രത്തിൽ തിന്നാൻ പാടില്ല, നല്ല വായി കിടക്കാൻ പാടില്ല, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് തീർത്തിന് ശേഷം നമുക്ക് സൗകര്യപ്രദമായൊരു വീടോ സൗകര്യപ്രദമായൊരു വാഹനം ഒന്നും ഉണ്ടാകുന്നതിന് ഇസ്ലാം ഇതിലല്ല. പക്ഷെ സക്കാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ, തൊട്ടയൽവാസി കഷ്ടപ്പെടുന്നത് നോക്കാതെ, കുടുംബത്തിന്റെ കഷ്ടപ്പെട്ടത് തിരിഞ്ഞു നോക്കാതെ, ഏയ് തനിച്ച ഊരാച്ചിയായി ബഹീലായി ജീവിച്ചു, അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോ പരലോകത്ത് നമുക്ക് നന്മ കിട്ടണം. പരലോകത്തെ നന്മ എന്താ? പരലോകത്ത് സ്വർഗം കിട്ടുക അല്ലേ? ഫമൻ സുഹജിഅനിൽ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നഗറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അയാൾ വിജയിച്ചു. അതാണ് പരലോകത്തിലുള്ള നന്മ. പിന്നെ നരകശിക്ഷ കാത്തു തരണേന്ന് പറഞ്ഞാൽ നരകശിക്ഷക്ക് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണേ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഈ ലോകത്ത് വെച്ച് നരകശിക്ഷയെ കാക്കാന്ന് പറഞ്ഞാൽ അതാണല്ലോ, നരകത്തിലെത്താൻ കാരണമാകുന്ന ഒട്ടനവധി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്, അതിൽ നിന്നെല്ലാം എന്നെ കാത്തുരക്ഷിക്കണേ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം. എപ്പോ കൈയെത്തിയാലും ദുനിയാവിന് വേണ്ടി മാത്രം, ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കുക. പാപങ്ങൾ കുറുക്കാൻ, സ്വർഗം ലഭിക്കാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ദുആ ചെയ്യണം. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ അമലുകൊണ്ട് മാത്രം കിട്ടുന്നതല്ല, അമലുകൾക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണെങ്കിലും അള്ളാഹുവിന്റെ മഹത്തായ ഫളില് കനിവ് അതിലുണ്ടാകണം, എന്നാലേ കിട്ടുള്ളൂ. അമലുകൊണ്ട് മാത്രം നിങ്ങളാരും സ്വർഗത്ത് കടക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിയെ നിങ്ങളോ ഞാനും കടക്കൂല, അള്ളാഹു എന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. കാരണം നമുക്ക് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ എത്രയാണ്, അതിന് പകരമായി നമ്മൾ കാണിക്കുന്ന നന്ദി എത്ര കാണിച്ചാലും അള്ളാഹിന്റെ നന്ദിക്ക് തുല്യ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് തുല്യാവൂല, അത് മേലെ തന്നെ നിൽക്കും. അപ്പൊ പിന്നെ നമുക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? അവന്റെ കനിവും അവന്റെ കൃപയും വേണം. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ചോദിക്കണം. നിങ്ങൾ സ്വർഗം ചോദിക്കണം, സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഉന്നത സ്വർഗമായ ഫിർദൌസിനെ ചോദിക്കണം എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ, റമളാനിൽ മാത്രം പ്രാർത്ഥിക്കാനുള്ളതാണോ? അല്ലാഹുമ്മ ഇത്തഖിനി മിനൻ നാർ എന്നിങ്ങനെ പ്രാർത്ഥിക്കും റമളാനിൽ, റമളാനിൽ മാത്രമാണോ? അല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നമ്മളെ ലക്ഷ്യം അതാണ്. ഇത് നിശ്ചരമായ ക്ഷണികമായ ജീവിതമാണിത്. ഒരു വെള്ളത്തിലെ കുമ്മള പോലെ പൊട്ടിപ്പോകാനുള്ളതാണിത്. ദുനിയാവ് നശ്വരമാണ്, ക്ഷണിക. ഇത് നമ്മുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവിടെ എത്ര കിട്ടിയാലും കിട്ടിയെന്ന് വിചാരിക്കേണ്ടയില്ല, ഇവിടെ എന്തൊക്കെ പോയാലും പോയി എന്ന് വിചാരിക്കേണ്ടയില്ല. കിട്ടേണ്ടത് എവിടെയാണ്? പരലോകത്താണ്. അവിടുത്തെ കാര്യം പോയോ അത് പോക്കന്നെയാണ്. ആ നിലക്ക് ദുനിയാവിനെ കാണുവാൻ, ആഹറത്തിനെ മുൻതൂക്കം കൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ബൽ തുഹ്സിറൂനൽ ഹയാത ദുനിയ, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മുൻതൂക്കം കൽപ്പിക്കുന്ന ദുനിയാവിനാണ്, ദുനിയാവിലെ ജീവിതത്തിനാണ്. വലാഹറത്തു ഹൈറുൻ വാബക, എന്നാൽ ആഹറമാണ് ഏറ്റവും ഉത്തമവും എന്നെന്ന് നിലനിൽക്കുന്നതും. ഇത് ഹാജിമാരും അല്ലാത്തവരും മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു ജീവിത ആദർശമാണ്. ആഹറത്തിന് മുൻതൂക്കം കൽപ്പിക്കുക, ദുനിയാവിനല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ദുനിയാവ് നശിക്കാനുള്ളതാണ്. ഇത് താൽക്കാലികമായി നമുക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ അള്ളാഹുവിടെ ഏർപ്പെടുത്തിയതാണ്. ഇത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെയുള്ള മുഴുവൻ സംഗതികളും നമ്മളെ പരീക്ഷിക്കാനുള്ളതാണ്. ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയം കണ്ടെത്തണം. ഈ ഒരു ചിന്ത കൂടി നമ്മൾ പങ്കുവെച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹജ്ജിന് ശേഷം നല്ല ഒരു പുണ്യമേറിയ ജീവിതം നയിക്കാൻ, മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് നാളെ അള്ളാഹു പരലോകത്ത് സ്വർഗം കൊടുക്കാൻ അതിനുള്ള യത്നത്തിൽ ഏർപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് അള്ളാഹു സുബ്ഹാന തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.